وكفى وسلام على عباده الذين اصطفى أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه توفنا مسلمين والحقنا بالصالحين. اللهم إنا نسألك بأسمائك الحسنى وبصفاتك العلى وبالأعمال الصالحات رب جبريل وميكال وإسرافيل ومحمد صلى الله عليه وسلم أن تغفر ذنوبنا وتستر عيوبنا وتحسن أخلاقنا وتوسع أرزاقنا وتشفي أسقامنا وتعافي آلامنا وأن تدفع عن جميع أمة محمد صلى الله عليه وسلم كل هم وغم وحزن ومصيبة وآفة وعافة وقحط وبلية ومرض ومشقة ووباء توفنا وإياهم مسلمين وألحقنا وإياهم بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ശേഷം നമ്മുടെ ശബ്ദം കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നാം എല്ലാവരെയും ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് നമുക്ക് നൽകിയതിന്, നമ്മുടെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ നമ്മെ പെടുത്തിയതിന്, ആ മഹാഭാഗ്യം നൽകിയതിനും, നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തനത്തിലൂടെ ആ നബി തിരുമേനിയോട് നമുക്ക് ശരിക്കും പിന്തുടർച്ച പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച് റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതി നേടി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാനും അവരുടെ ശഫാഅത്തിൽ ഉൾക്കൊള്ളുവാനും നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ ഒരു വർഷവും നാല് മാസവുമായി ചർച്ച ചെയ്തു വരുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി എന്ന വിഷയമാണ്. നബി തിരുമേനിയുടെ ഹിസ്റ്ററി, ചരിത്രം ചരിത്ര ഗ്രന്ഥകർത്താക്കൾ എഴുതിയതുപോലെ വിശദീകരിച്ച് സംസാരിക്കുകയാണെങ്കിൽ വർഷങ്ങൾ തികയുകയില്ല എന്നത് നിങ്ങളെപ്പോലത്തെ സ്ഥിരം ക്ലാസ് മെമ്പർമാരായ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മദീന, മക്ക, അതിൽ സംഭവിച്ച സംഭവവികാസങ്ങൾ, നബിഗുരുമിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആയിരത്തിൽ പരം ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. അതിൽ നിന്ന് അച്ചടിക്കപ്പെട്ടതുമുണ്ട്, അച്ചടിക്കപ്പെടാത്ത കയ്യെഴുത്ത് കൃതിയായിട്ട് ശേഷിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അഥവാ മുസ്ലിങ്ങളുടെ ക്യാപിറ്റലുകളിലുണ്ട് എന്നർത്ഥം. അത്രയും വിശാലമായ ഒരു വിജ്ഞാനത്തിന്റെയും ഹിസ്റ്ററിയുടെയും ചരിത്രത്തിന്റെയും പ്രതാപത്തിന്റെയും സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ഉടമകളാണ് നാം അഥവാ മുസ്ലിങ്ങൾ. ആ മഹാസമുദ്രത്തിലേക്ക് നാം ഇറങ്ങിയാൽ ആഴത്തിലെത്താൻ സാധിക്കാതെയാണ് ഇമാമിങ്ങൾ മരിച്ചു പോയിട്ടുള്ളത്. പിന്നെ നമ്മെ പോലത്തവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇമാമിങ്ങൾ എന്നിട്ട് പലരും 30 വാല്യവും 40 വാല്യവും ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാത്മാക്കൾ, ഞാൻ ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചതായ മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയുമെല്ലാം ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന വിഷയത്തിന് തക്കതായ അവകാശം നൽകാൻ എന്നെക്കൊണ്ട് പഠിപ്പിലൂടെയോ എഴുത്തിലൂടെയോ സാധിച്ചിട്ടില്ല എന്ന് സമ്മതിച്ചിട്ടാണ് 40ഉം 30ഉം 25ഉം വാല്യങ്ങൾ ഗ്രന്ഥങ്ങൾ രചിച്ചു പോയ മഹാത്മാക്കൾ സമ്മതിച്ച് മരിച്ചു പോയിട്ടുള്ളത്. അതേ ശരിയാണ് മുമ്മയ്യപ്പനെ പറത്തെന്ന് പറയുന്ന നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാരണം ഉമയ്യ എന്ന് ചിന്തിച്ചു പോകുന്ന ആളാണ്, ചിന്തകനാണ്, സാഹിത്യകാരനാണ്, പാട്ട് പാടുന്ന ആളാണ്, ചിന്തിക്കുന്ന ആളാണ്, എഴുത്തുകാരനാണ്. മൂപ്പർക്ക് ക്രിസ്ത്യാനി നേതാക്കളെ കണ്ടിട്ട് പുതിയ മൂപ്പരുടെ തത്വം ഉണ്ടല്ലോ, എന്ത്? ബഹുദൈവ വിശ്വാസം പാടില്ല, ബിംബത്തെ പൂജിക്കാൻ പാടില്ല, ശാബത്തിനെ മാത്രമേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ, ബിംബങ്ങളെ തവാഫ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള തത്വം മൂപ്പർക്കുണ്ട്. ഈ തത്വം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തത്വമാണ് എന്നത് മൂപ്പർക്ക് അറിയാം. പക്ഷേ അതോടുകൂടി മൂപ്പർക്ക് ദൂതന്മാരിലത്തെ ക്രിസ്ത്യാനികൾ എന്നിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, എന്ത്? അറബികളിൽ അന്ത്യനബി വരാൻ പോകുന്നുണ്ട്, അതിനുള്ള കാലം അടുത്തു വരുന്നുണ്ട് എന്നത്. അതിനുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ച് നടക്കാണ് ആര്? ഉമയ്യത്ത് പുനഃസ്ഥലത്ത് എന്ന് പറയുന്നതായ സാഹിത്യകാരൻ. എന്നിട്ട് അദ്ദേഹം അബൂ സുഫിയാനോട് വിശ്രമിക്കാൻ പറഞ്ഞിട്ട് മൂപ്പര് ക്രിസ്ത്യാനി നേതാക്കൾ ചെന്ന് എന്നിട്ട് പുരോഹിതന്മാരെ കണ്ടുപിടിച്ചു, പാതിരിമാരെ കണ്ടുപിടിച്ചു. പാതിരിമാരിൽ നിന്നിട്ട് 100 വയസ്സിൽ കൂടുതൽ ആയ ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിൽ നിന്നിട്ട് പുതിയ മതത്തെ കുറിച്ച് അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അക്രമിക്കാത്ത, അനീതി ചെയ്യാത്ത, പരസ്പരം സാക്ഷ്യബന്ധങ്ങൾ നടത്തുന്നതായ, സഹായ സഹകരണങ്ങൾ ചെയ്തതായ, വിശ്വസ്തനായ, അറേബ്യയിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനും കുടുംബക്കാരനുമായ, നിങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായ ഒരു നബി വരാൻ അടുത്തിട്ടുണ്ട് എന്ന് അവിടെയുള്ളതായ ക്രിസ്തീയ പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മൂപ്പരിച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഞാനായാലോ, ഞാൻ ആവട്ടെ എന്നൊരു കൂടി അകത്ത് ഞാൻ ആവട്ടെ ഇരുന്ന ആളുകൾ. പക്ഷേ ഈ സിഫത്തൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ മൂപ്പർ ഇങ്ങനെ അപൂസിക്കാനാണോ എന്ന് പറഞ്ഞു. അപൂസിക്കാൻ കേട്ടപ്പോ അപൂസിക്കാനും തോന്നിയാ, ഞാനും കുറയിക്കാണല്ലോ. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല സഹാബിയാണ്, പിന്നെയാണ് സഹാബിയാണ്, ഈ കാര്യ സംഗതി നടക്കുന്ന കാബറസന്ദർഭത്തിലാണല്ലോ. മൂപ്പർ ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോ കുറയിക്കാണ്, ഇത് ഉമയ്യത്തുബ്നു അബി സൽത്തോ ഈ തറവാട്ടിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് മൂപ്പരാവാൻ സാധ്യതയില്ലാതെ മൂപ്പർക്ക് മനസ്സിലായി. എന്ത്? പുരോഹിതന്മാർ പറഞ്ഞതനുസരിച്ച് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അബൂ സുഫിയാനാണ് ചാൻസ്, മൂപ്പർക്കാണെങ്കിൽ ചാൻസ് കുറവാണ്. പക്ഷെ മൂപ്പർക്ക് ഞാൻ തന്നെ ആവണമെന്നുള്ള ഒരു കാര്യം. എന്തുകൊണ്ട്? സായിഫ് നേതാവാണ്. ആര്? ഉമയ്യത്തുബ്നു അബി സൽത്ത് സഖഫിയാണ്, സഖഫി കോട്ടക്കാരനാണ്, സായിഫ് നേതാവാണ്. സഖുബാന കല്ലറിഞ്ഞ കുടുംബക്കാരുണ്ടല്ലോ, ആ കുടുംബക്കാരുടെ തലവനാണ്. ആ അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു? നാട്ടിൽ പോയിട്ട് ആദ്യം പോയിട്ട് ഭാര്യയോട് പറഞ്ഞേ, പുതിയ നബി വരാൻ പോകുന്നുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനാവുന്നതാണ്, അത് നിന്റെ ഭർത്താവ് ഞാനത് നബിയാൻ പോകുന്നുണ്ട്, നന്നായി ഭക്ഷണമൊക്കെ പാകം ചെയ്തോ, നന്നായി തന്നെ പോറ്റിക്കോ, നബിയാൻ പോകുന്ന ഭർത്താവാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പനെവിടെ ആളാവാൻ ഒരുങ്ങിയാണ്. ആരെ? ഉമയ്യത്തുബ്നു അബി സൽത്ത് നാട്ടിലും വീട്ടിലും എല്ലായിടത്തും വലിയ വലിയ ആളായിട്ട്, തല പൊങ്ങിയ ആളായിട്ട്, അടുത്ത് നബിയാവാൻ പോകുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് കുറെ കാലം ജീവിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ പറയുന്നു, ഞാൻ മക്കയിലേക്ക് വന്നു. ആര്? ഞാനും ഉമയ്യത്തുബ്നു അബി സൽത്ത് മക്കയിലേക്ക് വന്നു. എന്നിട്ട് എനിക്ക് യമനിലേക്ക് പോകാനുണ്ടായിരുന്നു. യമനിലേക്ക് പോയിട്ട് 5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വലിയ കച്ചവടക്കാരനാണല്ലോ അബൂ സുഫിയാനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. മക്കയുടെ ഈ ബദർ യുദ്ധത്തിന്റെ കിസ്സപ്പാട്ട് കേട്ടവർക്കൊക്കെ അബൂ സുഫിയാൻ വലിയ ചരക്കുമായിട്ട്
ശ്യാമന്മത്ത് വരുമ്പോഴാണല്ലോ അതിനെ പിടികൂടാൻ വേണ്ടി ഇവിടെ നിന്ന് ബദരീങ്ങൾ പോയത്. അവൾ അബു സുഫിയാന്റെ ചരക്കിന്റെയും കച്ചവടത്തിന്റെയും ബിസിനസിന്റെ ആളാണ്. മൂപ്പര് ഏത് സമയത്ത് ഇരിക്കൂല മക്കത്ത് പോക്കും വരാൻ തന്നെയാണ് മൂപ്പരുടെ പദ്ധതി. എല്ലാവരുടെയും തിരക്കുമായിട്ട് മൂപ്പര് തന്നെയാണ് പോക്ക്. അങ്ങനെ മൂപ്പര് യമനിലേക്ക് പോയി മടങ്ങി വന്നിട്ട് വീട്ടിലേക്ക് എത്തിയ വേളയിൽ ആരുടെയെല്ലാം ചരക്ക് അബു സുഫിയാൻ ഏൽക്കത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം വന്നിട്ട് ചരക്ക് വാങ്ങാൻ വേണ്ടി വരികയാണ്. അമാനത്ത് സൂക്ഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി വരികയാണ്. അക്കൂട്ടത്തിൽ പലരും വരുന്നു. അക്കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ല വരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുല്ല വന്നപ്പോൾ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള വന്ന ഉടനെ തന്നെ അന്വേഷണം നടത്തി എന്നതല്ലാതെ എന്ത് ചെയ്തില്ല. അദ്ദേഹം ചരക്കിനെ കുറിച്ച് ദുനിയാവിനെ കുറിച്ച് ചോദിച്ചില്ല. അപ്പൊ മൂപ്പരത്തിന്റെ സന്തോഷമായി. മൂപ്പര് ഹിന്ദുനോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, അല്ല മുഹമ്മദിനെയാണ് എനിക്ക് നന്നായി തോന്നിയത്. എല്ലാവരും വന്ന ഉടനെ എവിടെയോ എന്റെ കാശ് എവിടെയോ എന്റെ ചരക്കിനൊക്കെ ചോദിച്ചതല്ലാതെ മറ്റ് എന്നോട് സുഖം തന്നെയാണെന്നും ചോദിച്ചിട്ടില്ല. മുഹമ്മദ് വന്ന ഉടനെ തന്നെ സുഖമാണോ അബു സുഫിയാൻ എന്നൊക്കെ ചോദിച്ചത്. എന്താണ് യാത്രയിൽ സംഭവിച്ചത്, യാത്ര വിവരണങ്ങളൊക്കെ എന്താണ് മുഹമ്മദ് ചോദിച്ചത് എന്ന് മാത്രമല്ല മുഹമ്മദിന് കിട്ടേണ്ട അവകാശങ്ങളെ ചോദിക്കാതെയാ മുഹമ്മദ് പോയത്. ഹിന്ദു പറഞ്ഞു, മുഹമ്മദിന്റെ വാർത്ത നീ അറിയില്ലേ. അപ്പൊ മൂപ്പർക്ക് ഒരു എന്താ വാർത്ത, അവിടുന്ന് കേട്ടൊരു വാർത്ത ഉണ്ടല്ലോ അത് ആരും കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ള പേടിയാണ്. ആ മുഹമ്മദിന് ഒരു വാർത്ത പുതിയതുണ്ടായിട്ടുണ്ട്. അതെന്താണ്, മുഹമ്മദ് ഒരു പുതിയ ഇത് മതവുമായി വന്നിരിക്കുകയാണെന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂ സുഫിയാൻ പെട്ടെന്ന് ഇത് അങ്ങനെ നടക്കുമോ, നടക്കേണ്ട കാര്യമല്ല, മുസ്തഹിയാണല്ലോ. എന്നിട്ട് മൂപ്പര് കാബത്തെടുക്കൽ ഇങ്ങനെ തവാഫ് ചെയ്യാം. കാബത്തിൽ തവാഫ് ചെയ്യുന്ന വേളയിൽ മുഹമ്മദിനെയും കൂട്ടുകാരെയും കുറച്ച് ആൾക്കാരാണ് എവിടെയാ ഇബ്നു അബു സൽത്ത് ഉമയ്യത്ത് ബിൻ അബു സൽത്ത് പുരോഹിതനോട് സംസാരിച്ചപ്പോൾ പുരോഹിതൻ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ ഖുറൈശ് വംശത്തിൽ ഉയർന്ന തറവാട്ടിൽ ഒരു ദൂതൻ വരാൻ പോകുന്നുണ്ട്. ആ വരുന്നതായ ദൂതന്റെ സൈന്യങ്ങളിൽ ഒരു വലിയ സൈന്യം മലക്കുകളായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാ മലക്കുകൾ, ഇവിടെ ഏറുകൊള്ളല്ല, അടികൊള്ളല്ലേ, ഇടികൊള്ളല്ലേ, ഏതായാലും മുഹമ്മദ് ആവൂല, അത് കള്ളമാണ്, ഏതായാലും പടു കള്ളത്തരമാണെന്ന് ഉമര് പറഞ്ഞു. എന്നിട്ട് അത് തന്നെ പേര് നടക്കാൻ വേണ്ടി ഉമയ്യെ പരിചോദിച്ചു ഇത് അന്വേഷിച്ചാണെന്ന്. എന്നിട്ട് യമനിൽ പോയി മടക്കത്തിൽ പ്രായത്തിൽ ചെന്ന് പ്രായത്തിൽ ചെന്നിട്ട് പ്രായത്തിൽ പോയിട്ട് ഉമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഉമ്മയ്യത്തിനോട് പറഞ്ഞപ്പോൾ ഉമ്മയ്യ ഇത് കേട്ട ഉടനെ തന്നെ ഉമ്മയ്യക്ക് തോന്നി സംഗതി ശരി തന്നെയാണ്, പക്ഷേ നിന്റെ സ്ഥിതി എന്താണ്, ഞാൻ വിശ്വസിക്കൂല, കാരണം അത് നമ്മളിലാവണമെന്നാണ് ഞാൻ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവ അല്ലാന്ന് പറഞ്ഞപ്പോൾ ഭാര്യന്റെ അടിയുള്ളൂല്ലേ, ചിലവർക്ക് ഭാര്യനെ പേടിയാണല്ലോ, എത്രത്തോളം അങ്ങനെ അടിക്കാൻ പറ്റില്ല. ചിലവരെ കാണാം വാതിൽ ഇട്ടേ ഇടിച്ചിട്ട് പുറത്തിറങ്ങും, അതിന് മനസ്സിലായിക്കോണ്ട നല്ല നന്നായിട്ട് അകത്തൊന്നും കിട്ടിയിട്ടുണ്ടാവും. പുറത്തൊന്നും ഞാൻ കാണിക്കൊടിയിലൊക്കെ കണ്ട് കാല് ഇടിച്ചിട്ട് പോകും. അപ്പൊ മൂപ്പർക്ക് അകത്തൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പുറത്തുനിന്ന് മൂപ്പരിന്റെ ആ ദേശമൊക്കെ തീർത്ത് മൂപ്പര് പോവാണ്, അകത്തുനിന്ന് കിട്ടേണ്ടത്രക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് ഉമയ്യത്തുവിനെ തന്നെ. അതുകൊണ്ട് മൂപ്പം പറയാൻ അബൂസുഫിയാൻ എന്നോടുണ്ട്, എനിക്കിപ്പം ഭാര്യയോട് പോയിട്ടെന്താ പറയാ, ഇത്ര കാലം ഞാൻ നെടിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയോട് ഇങ്ങോട്ട് അവകാശമൊക്കെ വാങ്ങാം, എന്നിട്ട് ഇപ്പം പെട്ടെന്ന് ഞാനെല്ലാം മുഹമ്മദ് അയച്ചിട്ടെന്ന് പറഞ്ഞ് നടക്കൂല. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞ് ശരിയെന്നാണ് ഏതായാലും. എന്തുകൊണ്ട് എല്ലാ വസ്തുവും മുഹമ്മദ് ഒത്തിട്ടുണ്ട് കേട്ടോ. ബുദ്ധിമാനാണ് മൂപ്പൻ, മൂപ്പനെ കവിതയുടെ ഉടമയാണ്, സാഹിത്യകാരനാണ്, ബുദ്ധിമാനാണ്. അതുകൊണ്ട് അബൂ സുഫിയാനുള്ള സംശയം പോലും മൂപ്പരിക്കില്ല അക്കാര്യത്തിൽ, പക്ഷെ വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. ആനന്ദ് ഞാൻ തന്നെയാണ് ആവേണ്ടത് എന്ന ആഗ്രഹം മൂപ്പരിക്കുണ്ട്. എന്താണ് ഖുർആനിൽ പറയുകയാണ്, ഈ ഉമയ്യത്ത് ബിൻ സൽഫ് എന്ന് പറയുന്ന ലക്കിയിലേക്ക് സൂചന നൽകിയുമുണ്ട്.
واتلو عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تهمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون മുഹമ്മദ് നബിയേ നിങ്ങളുടെ ഉമ്മത്തികളോട് ഒരു വാർത്ത നൽകുക. ഏത് വാർത്തയാണത്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ശരിയാക്കി മനസ്സിലായ ശേഷം, ശരിയായി മനസ്സിലാക്കിയ ശേഷം ആ ദൃഷ്ടാന്തങ്ങളെ ശരിക്ക് സൂര്യപ്രകാശം പോലെ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് മനസ്സിലായതിന്റെ ശേഷം പെൺതിരിഞ്ഞു കളയുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ഭാര്യയെ പേടിച്ചുകൊണ്ടോ സ്ത്രീകളെ ഭയപ്പെട്ടുകൊണ്ടോ നാട്ടുകാരെ ഭയപ്പെട്ടുകൊണ്ടോ സത്യം സത്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ ശേഷം അത് കൂട്ടാക്കാതെ അത് ഉൾക്കൊള്ളാതെ അത് അംഗീകരിക്കാതെ ഈയുള്ളതായ വിഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങളുടെ ഉമ്മത്തികൾക്ക് നിങ്ങൾ വാർത്ത നൽകുക മുഹമ്മദ് നബി എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ടോ ഫൻസലഹ മിൻഹ ഫകാന മിനൽ ഗാവീൻ, സത്യം മനസ്സിലാക്കാൻ അവസാനത്തെ പടിയിലേക്ക് എത്തിയിട്ട് പോലും അവൻ പിന്തിരിഞ്ഞു കളഞ്ഞല്ലോ. അള്ളാഹു പറയുന്നു ഒലാക്കിന്നഹു അഖലദൈൽ അർളി വസബഹവാ, അവന്റെ ദേഹത്തിന്റെ പിന്നിൽ അവനാണ് നിരക്കുകയും. അവൻ അവന്റെ ഒരു ഉദാഹരണം അള്ളാഹു പറയുകയാണ്, അവൻ നായയെ പോലെയാണ്. നായയോട് നായയെ എറിഞ്ഞാട്ടിയാലും കുറക്കും, ആഷാദ വിട്ടാലും കുറക്കും. അതാണ് നായയുടെ സ്വഭാവമല്ലോ. ഈ കുറക്കുന്ന സ്വഭാവം ആ സ്വഭാവമാണ് അങ്ങനെയുള്ള വിഭാഗത്തിനുള്ളത്. അവന്റെ തത്വം എന്താണ്? ഞാൻ നബിയാണ്, സായുധനുള്ളതായ നേതാവ് ഞാനാണ്, തലമുതിർന്ന ആള് ഞാനാണ്, സാഹിത്യകാരൻ ഞാനാണ്, അങ്ങനെയുള്ള കഴിവും കൽപ്പും ഉള്ളതായി എന്നെ എന്തുകൊണ്ട് അവ തെരഞ്ഞെടുത്തില്ല, യതീമായ മുഹമ്മദിനെ എന്താണ് തെരഞ്ഞെടുത്തത് എന്നാണ് അവനുള്ളതായ എതിർപ്പ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തായിട്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആയത്ത് അദ്ദേഹത്തെ ബാധിക്കുന്നതാണ് എന്ന അഭിപ്രായം അനുസരിച്ചിട്ടാണിത്. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ ശേഷം സത്യത്തിൽ അടിയുറച്ച് ജീവിക്കാതെ അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്തതായ ആർക്കും ബാധിക്കുന്ന ആയത്താണ് ഇത് എന്ന് ഉപസ്ഥിതിയങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. എന്ത്? സത്യം സത്യമാണെന്ന് മനസ്സിലായതിന് ശേഷം ആ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റൂല മൊഴിതായാലേ. അങ്ങനെ പറയുന്നവരില്ലേ ഇപ്പോൾ? നമ്മുടെ മഹല്ലത്തിൽ നടപ്പാക്കാൻ പറ്റില്ല, നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് ജനങ്ങളോട് പറയുക, അതെങ്ങനെ നടപ്പാവുക? നടപ്പാവാൻ പോകുന്ന കാര്യമല്ല. മരടോടുകൂടി മുറിച്ചു കളഞ്ഞാൽ നടപ്പായിരുന്നേനെ, ഇപ്പോഴെന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നില്ല? പ്രതിഷേധത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അങ്ങനെയുള്ള വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണപ്പെടുത്തിയത് നായയെ പോലെയാണ്. നായയുടെ സ്വഭാവം എറിഞ്ഞാലും കുറക്കും വിട്ടാലും കുറക്കും, അങ്ങനെയുള്ള സ്വഭാവക്കാരനാണെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. സത്യം സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സത്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വന്നാലും വിരോധമില്ല, ഏത് വെല്ലുവിളിയെയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതായ ഈ മാനിക ആവേശം നമ്മളിൽ ഉണ്ടാവേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഈമാനിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹു കാത്തിരിക്കട്ടെ. പറയുകയാണ് അബൂ സുഫിയാൻ കൂടെ ഉണ്ടല്ലോ, ഞാനെന്താ പിന്നെ വേഗം മുസ്ലിം ആവാത്തത്? അബൂ സുഫിയാൻ ഈ വാർത്ത പറയുന്നത് നമ്മളോട് എപ്പോഴാണ്? മുസ്ലിമായതിന്റെ ശേഷമാണല്ലോ. അബൂ സുഫിയാൻ മുസ്ലിമായതിന്റെ ശേഷമാണ് ഈ വാർത്ത മുസ്ലിങ്ങളോട് പറയുന്നത്, സഹാബാക്കളോട് പറയുന്നത്. അപ്പോൾ മൂപ്പര് പറയുകയാണ്, ഞാൻ പെട്ടെന്ന് മുസ്ലിം ആവാത്തത് ഞാൻ ഈ മുഹമ്മദിന്റെ കൂടെ മലക്കുകൾ കണ്ടില്ല. അപ്പൊ പണ്ട് ശാമെന്ന് കേട്ടത് മുഹമ്മദിന്റെ കൂടെ മലക്കുകൾ ഉണ്ടാവുന്നതാണല്ലോ, അപ്പോൾ മലക്കുകളെ കാണാത്തത് കൊണ്ട് ഞാൻ മുസ്ലിമാവാൻ താമസിച്ചു പോയതാണ്. പക്ഷേ മുസ്ലിമായതപ്പോഴാണ് മക്ക റിപ്പബ്ലിക്കിൽ, മക്ക ഫതഹായ ദിവസത്തിലാണ് ആര് മുസ്ലിമായത്? അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായത്. ബഹുമാനികളെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിതിൽ വെച്ച് പാഠം പഠിക്കാനുണ്ട്. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യവും ചുറ്റുപാടുമെല്ലാം ഭിക്കതിന്റെ ശേഷം പോലും നമസ്കരിക്കാത്തവരെ പരിശോധിച്ചു നോക്കുക, കല്ല് കുടിക്കുന്നവരെ പരിശോധിച്ചു നോക്കുക, വ്യഭിചരിക്കുന്നവരെ പരിശോധിച്ചു നോക്കുക, പലിശത്തു നിന്നവരെ പരിശോധിച്ചു നോക്കുക, ഉമ്മയെയും വാപ്പയെയും ദ്രോഹിക്കുന്നവരെ പരിശോധിച്ചു നോക്കുക, എത്തി മക്കളുടെ സമ്പത്ത് തന്നവരെ പരിശോധിച്ചു നോക്കുക, അനാഥ കുട്ടികളെ അക്രമിക്കുന്ന ദ്രോഹിക്കുന്നവരെ പരിശോധിച്ചു നോക്കുക, അതുപോലെ ഇസ്ലാമിന്റെ എന്തെല്ലാം ചടങ്ങുകൾ അത് ഇസ്ലാമിന്റെ ചടങ്ങുകളാണെന്ന് മനസ്സിലായതിന്റെ ശേഷം അത് പ്രവർത്തനത്തിൽ വരുത്താൻ കൂട്ടാക്കാതെ ജീവിക്കുന്ന വിഭാഗത്തിനെല്ലാം ഇതിൽ പാഠമുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് മതി മറന്നുകൊണ്ട് സ്വന്തം വെച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗവും ഇതിൽ നിന്നിട്ട് പാഠം പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉമയ്യത്ത് ബിനു സലത്തിനെ മാത്രമല്ല നായ എന്ന് വിളിച്ചത്, പിന്നെയോ അവന്റെ സ്വഭാവം ആർക്കെല്ലാം ലോകത്തിലുണ്ടാവുന്നുവോ അവരെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നായയുടെ സ്വഭാവമുള്ളവരാണ്. സത്യം കേട്ടിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് സത്യം സത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം സത്യത്തിൽ അടിയുറച്ച് നിൽക്കാനോ സത്യത്തിന്റെ പിന്നെ അണിനിരക്കാനോ ഒരു തയ്യാറാവാത്തതായ വിഭാഗമാരുണ്ടോ? അവരെല്ലാം ഈ ഇടത്തിൽ പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരിടത്ത് ഖുർആനിൽ പറയുകയാണ്, ഇസ്തഹവദ അലൈഹിമു ശൈത്താൻ, എന്തുകൊണ്ടാണ് അവർക്ക് സത്യത്തിന്റെ പിന്നെ അണിനിരക്കാൻ സാധിക്കാത്തത്? സത്യത്തിൽ അണിനിരക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ അവരെ പ്രേരണ അവരില്ലാത്തതെന്തുകൊണ്ടാണ്? ഈ ബിലീഫ് അവരെ കീഴടക്കി, അവരുടെ രാജാവ് അവരുടെ ഭരണാധിപൻ ഇബിലീസായി മാറി, അവരുടെ ഹൃദയത്തെ വിരീക്ഷിക്കുകയടക്കി, അവരുടെ ശരീരത്തെ വിരീക്ഷിക്കുകയടക്കി. അതുകൊണ്ടാണ് അവരാണ് പിശാചിന്റെ സൈന്യം, അവരാണ് പിശാചിന്റെ പിന്നിലാണ് നടക്കുന്നവര്, അവരാണ് പിശാചിന്റെ സൈന്യം. ആരാണ്? പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുന്നവര്. പിശാച് പറയുന്ന വീട്ടിൽ കടന്നിറങ്ങുന്നു, ടീച്ചറല്ലേ, വിഷമിക്കേണ്ടതില്ല, എന്തിനാണ് ഈ സമയത്ത് ഉണരുന്നു, പള്ളിയിൽ പോയിട്ട് വിഷമിക്കുന്നു, അവിടെ കടന്നിറങ്ങുന്നു. ഇത്
ചെയ്തു. കസീൽ നിർണയിച്ചതായ ടൈമിൽ 7 മണിക്കോ 9 മണിക്കോ ഉണർന്നാ മതി. ഈ 4 മണിക്കോ 5 മണിക്കോ പോണമെന്നൊക്കെ എന്തിനാ വിഷമിക്കുന്നത് മുഷിയുന്നത് എന്ന് ഇബ്ലീസിന്റെ വഴി. അതിന് കീഴടങ്ങുന്നു. അവരെ കീഴടക്കുകയാണ്, അവരെ വിലയും ചെയ്യുകയാണ്, അവരെ അധീനപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ പിശാച്ച് അവരിൽ നിന്നൊക്കെ മറപ്പിച്ച് കളയുകയാണ്. ഈ കേൾക്കുന്ന കാസും ഈ ആയത്തും ഈ ഖുർആനും ഇതൊക്കെ ചെലവരിച്ച് ആവശ്യം വരുന്ന സമയത്ത് പിശാക്കേണ്ട സമയത്ത് പിശാക്കാൻ സാധിക്കാറില്ല. എന്തുകൊണ്ട്? ഈ ബിലീസ് കയറി കൂടുന്നത് കൊണ്ടാണ്. അതിന് നാം അവകാശം അവനുണ്ടാക്കി കൊടുക്കരുത്, അതിന് വകവെച്ച് കൊടുക്കരുത്. പിശാച്ചിന് ഇന്ന ശൈത്താനലക്കും അദുവ്വും, എന്റെ അടിമകളെ നിങ്ങൾ പിശാചിനെ ശത്രുവായിട്ട് കാണേണ്ടതാണ്. അവനെ നിങ്ങൾ ശത്രുവായിട്ടല്ലാതെ കണ്ടുപോകരുത് അത്ര പറയുകയാണ് നമ്മളോട്. എന്നിട്ട് അവളെ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, അലം അഹദീലൈക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, യാ ബനീ ആദമ, ആദമിന്റെ സന്തതികളെ, അല്ലാത്ത അബുദ് ഷൈത്താൻ, ഷൈത്താന്റെ കൽപ്പന നിങ്ങളനുസരിച്ചിട്ട് ജീവിക്കരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങളുടെ കഠിന ശത്രുവാണ് അവൻ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് സുപ്രീംകോടതി ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് ഉമയ്യത്ത് മുനസ്വൽസനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ലേ, എനക്കും നിങ്ങൾക്കും ഒന്നുമുള്ളതല്ല എന്നാരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഉമയ്യത്ത് മുനസ്വലത്ത് മക്കയിലേക്ക് വന്നു അള്ളാഹുവിന്റെ റസൂൽ നുബുവത്ത് കിട്ടിയതിന് ശേഷം. എന്നിട്ട് മക്കയിൽ വെച്ചിട്ട് ഉമയ്യത്ത് ഇബ്നു സലത്ത് നല്ല സാഹിത്യകാരനായതുകൊണ്ട് മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നിട്ട് മുഹമ്മദ് നബിയോട് ചോദിച്ചു, ഞാൻ ഇത് അസഫീഫ ഗോത്രത്തിന്റെ നേതാവും തലവനും സാഹിത്യകാരനും പദ്യത്തിന്റെ ഉടമയും ഗദ്യത്തിന്റെ ഉടമയും ഒക്കെയാണ്, പരിചയമുണ്ട്, മുഹമ്മദ് നബിക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ മനുഷ്യന്മാരെയും പ്രത്യേകിച്ച് നാട്ടു നേതാക്കളെ എല്ലാം വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കി വരുന്ന ആളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു ആളാരാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഉമയ്യ ചോദിച്ചു, ഞാൻ എനിക്ക് കുറച്ച് ടൈം തരണം മുഹമ്മദേയും, തിരോധമില്ല, എപ്പോഴാണ്? നാളെ ആയിക്കോട്ടെ. ആ നാളെ ഞാൻ ആളെ കൂട്ടി വരണമോ തനിക്ക് വരണമോ? നിന്റെ ഇഷ്ടം. ആളെ കൂട്ടി വരികയാണെങ്കിലും തിരോധമില്ല, തനിക്കാണ് നിനക്ക് എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിലും തിരോധമില്ല, എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ഉമയ്യത്തുബ്നു സലത്ത് പറഞ്ഞു, ഞാൻ നാളെ മക്കയിലുള്ളതായ നേതാക്കളുടെ കൂടെയാണ് നിന്റെ മുമ്പിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, വിരോധമില്ല എന്ന് പറഞ്ഞു. റസൂൽ നേതാക്കളുടെ കൂടെ, സാഹിത്യകാരന്മാരുടെ കൂടെ, ക്ലബിൽ, എവിടെ, അവിടെയുള്ളതായ ദാർണദോസ് എന്ന് പറയുന്ന ക്ലബിനല്ലോ, ആ ക്ലബിൽ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ. എന്നാൽ സാഹിത്യ സമാജത്തിൽ വെച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ സാഹിത്യകാരന്മാരുടെ ആ ചർച്ചയിൽ മുഹമ്മദ് സത്യത്തിന്റെ ഉടമയാണോ അല്ലേ എന്നുള്ളത് പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമല്ലോ എന്ന രൂപത്തിൽ ഉമയ്യ പറഞ്ഞു. എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് അങ്ങനെ ഉമയ്യയുടെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പിറ്റത്തെ ദിവസത്തിൽ വന്നു. വന്ന ഉടനെ തന്നെ ഉമയ്യ അവനാൽ സാധിക്കുന്ന രൂപത്തിൽ സാഹിത്യത്തിൽ വെടുത്തുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ ഫ്രാസുകളൊക്കെ ഒപ്പിച്ചിട്ട് നന്നായിട്ട് സംസാരിച്ചു. അറബികളൊക്കെ കേട്ടനൊക്കെ രസിക്കുക അരങ്കുടിയിരുന്നു. അതിനുശേഷം നബിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവസാനിച്ചോ ഉമയ്യ? നിനക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞു ഉമയ്യ? ഉമയ്യ പറഞ്ഞു, കഴിഞ്ഞു മുഹമ്മദേ, ഇനി നീ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നബിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവനുസരിച്ചിട്ട് നബി ചെയ്യാറുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് കൊടിയ വിഷയത്താണെങ്കിലും അവൻ അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാനുള്ളതായ സാധ്യത ഖുർആനിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമയ്യയുടെ വാക്ക് സമാപിച്ചപ്പോൾ ഉമയ്യയോട് പറയുകയുണ്ടായി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ, അലാ സിറാത്തിൻ മുസ്തഖീം, തൻസീലൽ അസീദിർ റഹീം, ലതുൻദിറ ഖൗമൻ മാ ഉദിറാബാഹും ഫഹും ഗാഫിലൂൻ, ലഖദ് ഹഖൽ ഖൗൽ അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഖുർആൻ അവീം കൊണ്ട് സത്യവചനം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് സാക്ഷി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു ആലം ബിമുറാദിഹി, എടോ ഉമയ്യേ, നീ ഇവിടെ സംസാരിച്ചതായ പ്രാസപ്പിച്ച് പറഞ്ഞതായ പദ്യങ്ങളും ഗദ്യങ്ങളും ഉണ്ടല്ലോ, അതിലുപയോഗിച്ചതായ വേഴ്സുകളാണ് യാസീൻ. അങ്ങനെയുള്ള വേഴ്സുകൾ മാത്രമേ ഞാൻ നിന്നോട് പറയുന്നതായ ഖുർആനിലുള്ളൂ. 28 അക്ഷരമല്ലാതെ 29-ാമത്തക്ഷരമില്ല. പക്ഷേ അത് നീ പറഞ്ഞതുപോലെയുള്ളതായ മനുഷ്യകൃതിയല്ല, നിർമ്മിച്ചതല്ല, ഉമയ്യയുടെ തലയിൽ നിന്നിട്ടല്ല, മുഹമ്മദിന്റെ തലച്ചോറിൽ നിന്നിട്ട് ഉടനെടുത്തതല്ല. പിന്നെയോ ഖുർആനും തലർക്കിയതാണ്, ഖുർആനിൽ ഹക്കീം, ഹക്കീമായ റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയതാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ വചനമാണ്.
ഹക്കീമായ റബ്ബുൽ ഇസ്സത്തിന്റെ ഖുർആനെ തന്നെയാണ് സത്യം ലോകമേ. നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ്, നിങ്ങൾ അള്ളാഹു നിയോഗിച്ച വ്യക്തിയാണ്. ഉമയ്യത്തുവിന് സത്തല്ല, നിങ്ങളാണ് മുഹമ്മദേ അള്ളാഹുവിന്റെ ദൂതൻ എന്നാണ് ആ സൂറത്തിൽ അള്ളാഹു പറയുന്നത്. ഉമയ്യത്തുവിന് സൽത്തനെ അങ്ങനെയുള്ള സംശയം തന്നെ വേണ്ട, അതിനുള്ള അവകാശം അവൻ അല്ലേ അല്ല. ഇന്നകലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം, ഉമയ്യ എല്ലാ സന്മാർഗത്തിന്റെ ഉടമ, മുഹമ്മദേ നിങ്ങളാണ് സന്മാർഗത്തിന്റെ ഉടമ എന്ന് മാത്രമല്ല, ഉമയ്യ അവന്റെ സ്വന്തം കൃതിയിൽ ഉണ്ടാക്കിയതുപോലെ, സ്വന്തം ചിന്തിച്ചതുണ്ടാക്കിയതുപോലെ, മുഹമ്മദേ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടാക്കിയതുമല്ല ഈ ഖുർആൻ. പിന്നെയോ റഹീം, റഹീമായ അസീസായ മാന്യനായ അനുഗ്രഹിയായ റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് ഇറങ്ങിയതായ ഖുർആനുമാണ് ഇത്. നിങ്ങളുടെ വാപ്പാപ്പാപ്പാർക്കെല്ലാം നബിമാർ തിരിച്ചറിയിച്ചതായ ഒരു വിഷയമുണ്ടല്ലോ, അതെന്താണ്? അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അർത്ഥ നേർച്ചയാക്കി ആരാധിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞതായ വാർത്തയുണ്ടല്ലോ, അതാണ് മുഹമ്മദ് നബിയെ നിങ്ങൾക്കും ഈ ഉമ്മയോട് പറയാനുള്ളത്, ഈ അബൂജഹലിനോട് പറയാനുള്ളത്, ഈ മക്കാരോട് പറയാനുള്ളത്, ഇന്ത്യൻ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ലോകത്തിലുള്ള മുസ്ലിങ്ങളോട് പറയാനുള്ളത് എന്ന്
ബുദ്ധിയില്ലാത്തവർ അശ്രദ്ധരായ ചിത്രം അത്ഭുത ഗ്രന്ഥത്തിന്റെ മുമ്പിൽ ജീവിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ഈ അർത്ഥ ഗാന്ധിജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ സൂറത്ത് യാസീൻ എന്ന് കേട്ടപ്പോൾ തലയിൽ കൈവെച്ചുകൊണ്ട് ഇടിച്ചുകൊണ്ട് അശാച്ചട്ട ഓമയ്യ മുഹമ്മദ് സത്യമാണ് പറയുന്നത്, മുഹമ്മദ് സത്യമാണ് പറയുന്നത്. അറബികൾ പെലിൽ കൂടിയും കൊണ്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മയോ ഉമ്മയ്യ നീ നിന്റെ തത്വം വിട്ടോ? ഉമ്മയ്യ പറഞ്ഞു, ഞാൻ എന്റെ തത്വം വിട്ടിട്ടില്ല, പക്ഷേ മുഹമ്മദ് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഞാൻ അതിന്റെ പിന്നെ അണനിർന്നിട്ടില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വാക്ക് മാറുന്നു പെട്ടെന്ന്. ഞാനാണെങ്കിൽ അവന്റെ പിന്നിൽ, അവരുടെ പിന്നിൽ, ആരുടെ മുഹമ്മദിന്റെ പിന്നിൽ അണനിരക്കാൻ തയ്യാറില്ല, പക്ഷേ മുഹമ്മദ് പറയുന്നത് സത്യമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാര്യമില്ല.
അവർ ഈ സത്യത്തെ നിഷേധിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ അകത്താണെങ്കിൽ അത് സത്യമാണെന്നുള്ള വിശ്വാസം അവർക്ക് ഉണ്ടാകും. പക്ഷേ അവർക്ക് ക്രൂരത കൊണ്ടും അതായത് അക്രമം കാരണത്താലും വൈരാഗ്യം കാരണത്താലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ മധ്യത്തിൽ നിന്നിട്ട് നബിയായി തെരഞ്ഞെടുത്തത് കാരണത്താലുള്ളതായ പ്രതിഷേധം കാരണത്താലും നാട്ടുനേതാക്കന്മാർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അണിനിരക്കാനുള്ളതായ ഭാഗ്യമുണ്ടായില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പലയിടത്തും പറഞ്ഞതായിട്ട് കാണാം. ചരിത്രത്തിൽ കാണുന്നു, സൂറത്ത് യാസീൻ കംപ്ലീറ്റ് ആയിട്ട് മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ഉമയ്യയുടെയും മക്കാരുടെയും മുമ്പിൽ ഓതിക്കൊടുത്തു എന്നാണ്. എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് ഉമയ്യ നന്നായില്ല, ബദർ യുദ്ധം നടന്ന സമയത്ത് ഉമയ്യ ജീവിക്കുന്നുണ്ട്. എന്നിട്ടോ അദ്ദേഹം ബദറിൽ നടന്നതായ ആ പരാജയം കണ്ട് എന്നിട്ടും എന്ത് സംഭവിച്ചില്ല, മുസ്ലിമായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പദ്യങ്ങൾ മുഴുവനും തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുടെ പദ്യമായിട്ടാണ് കാണുക. അദ്ദേഹത്തിന്റെ പദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പദ്യം മുസ്ലിമായി, അദ്ദേഹം മുസ്ലിമായില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ പറഞ്ഞതായ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും കാണുന്നു. എന്താണ്? ഉമയ്യയുടെ പദ്യം മുസ്ലിമായിരിക്കുകയാണ്, ഉമയ്യ മുസ്ലിമായിട്ടില്ല. പദ്യം പരിശോധിച്ചാലൊക്കെ തൗഹീദാണ് പറയുന്നത്, പക്ഷേ മൂപ്പരത് ഉൾക്കൊണ്ടിട്ടില്ല എന്ന്. കാര്യമില്ല. സുഹൃത്തുക്കളെ കണ്ടില്ലേ, അള്ളാഹു റസൂലിന്റെ ചുറ്റിപ്പറ്റി ജീവിച്ച് ഖുർആൻ നേരിട്ട് കേട്ടിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന തത്വത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ല. കണ്ടല്ലേ, അള്ളാഹു നമ്മെ കാത്തിരക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ ഈമാനിനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. മൂപ്പൻ ഭാര്യ പാട്ടുകൾ കേൾപ്പെട്ടതാണ്. മനുഷ്യലോകമേ നിങ്ങൾ ആകാശത്തിന്റെ ഉടമയെ ആദരിക്കുക, അവനെ വാഴ്ത്തുക, അവൻ ആകാശത്തിന്റെ നീരെ സിംഹാസനം കെട്ടിച്ചവനാണ്, അവനെ നിങ്ങൾ വാഴ്ത്തി ജീവിക്കേണ്ടവനാണ്. കണ്ടല്ലേ, തൗഹീദ പറയുന്നത്. ഇത് പറഞ്ഞ് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടായോ? ഇല്ല. ലോകത്തിന്റെ ആര് തൗഹീദ് പറഞ്ഞു നടന്നാലും ആ പറഞ്ഞതായ തൗഹീദിനനുസരിച്ചിട്ട് അവന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ, അതനുസരിച്ചിട്ട് ജീവിതം കണ്ടില്ലെങ്കിൽ, അവൻ പറയുന്നത് തൗഹീദാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ നടന്നില്ല, ആ ലോകത്തിലേക്ക് ഇറക്കിയതായ റബ്ബുൽ ഇസ്സത്ത് അയച്ചതായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണി നടക്കാൻ കൂട്ടാക്കിയില്ല. അത് കാരണത്താൽ അവന് നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്നതാണ് ചരിത്രം.
ഇങ്ങനെയുള്ളതായ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികളിൽ ഒരു മഹാപുരുഷനുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല, അതേ സമയത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച്, തൗഹീദിൽ അടിയുറച്ച് മരിച്ച, പരലോകത്തിൽ അദ്ദേഹം ഒരു സമൂഹമായി യാത്രയാക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത എന്ന് പറഞ്ഞാൽ നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം കാണാത്ത, സോറി, അങ്ങനെ തന്നെ മനസ്സിലാക്കണം, നബിക്ക് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിക്കാത്തതായ വ്യക്തിയാണ്. ആ വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഇവിടെ വിമാരാധന ഉണ്ടായിട്ട് പോലും ബിംബത്തെ പൂജിക്കുന്നവർ, കല്ലുകളെ പൂജിക്കുന്നവർ ഉണ്ടായിട്ട് പോലും അതിന്റെ പിന്നാലെ നടന്നില്ല. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടതായ ഏത് ആടുകളുടെ ഭക്ഷണത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഇരിക്കാറുണ്ടായിരുന്നില്ല. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടതായ ഏത് സജ്ജകളുടെ വീട്ടിലേക്ക് അവർ പോകാറുണ്ടായിരുന്നില്ല. ഒരവസരത്തിൽ നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ോടുകൂടി മക്കയിൽ ഈ ഇദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ഒമ്പിച്ച് തലികയുമായിട്ട് ജനങ്ങൾ വന്നു. ആ തലികയിൽ അറക്കപ്പെട്ട ആടാണുള്ളത്. ആട് അറക്കപ്പെട്ട് പാകം ചെയ്ത് നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് ഡിന്നർ അവിടെ തയ്യാറാക്കി വന്നിരിക്കുകയാണ്. ആ ഭക്ഷണത്തിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ സെയ്ദ് അവിടെ നിന്ന് ഉയർന്നു കളഞ്ഞു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു. സഹാബിയല്ല, റസൂലിനെ കണ്ടിട്ടില്ല, അദ്ദേഹം സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാണെന്ന് ഭൂമിയിൽ വെച്ചിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത വ്യക്തിയാണ്. ആ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിന്റെ അറപ്പിലേക്ക് അല്ലാഹു റസൂലിന്റെ നുബുവത്ത് കിട്ടിയിട്ടില്ല. സെയ്ദ് ഇബ്നു ഹാരിസിന്റെ സഹാബിയായിട്ടില്ല. ആർക്കും ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പാണ് ഈ പറയുന്നത്. മക്കത്ത് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ തെളിവ് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ചോദിച്ചു, ദൈവത്തിന് വേണ്ടി, ഇബ്രാഹിമിന് വേണ്ടി, ഇസ്മായിലിന് വേണ്ടി അറക്കപ്പെട്ടതാണോ ഈ ആട്? അല്ല, ഇബ്രാഹിമിന്റെ ദൈവത്തിന് വേണ്ടി അറക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറയപ്പെട്ടു, അല്ല, ദൈവത്തിന്റെ അകത്തുള്ളതായ ബിംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ടതാണെന്ന് പറയപ്പെട്ടപ്പോൾ അവിടെ നിന്ന് എണീറ്റ് കളഞ്ഞു. അവിടെ ഇരുന്ന് കൊടുത്തില്ല, ഞാൻ തന്നുകയില്ല അള്ളാഹ് കറക്കാത്തത്, ഞാൻ തന്നുകയില്ല അള്ളാഹ് നേർച്ചയാക്കാത്തത്, ഞാൻ ചെയ്യുകയില്ല അള്ളാഹുവിനല്ലാതെ ആരാധന. അദ്ദേഹത്തിന് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന പൂതിയുണ്ടായിരുന്നു, ആരാധിക്കേണ്ട രൂപം അറിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കഅബത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷയുടെ ജേഷത്തി അള്ളാഹു തആലാനെ പറയുന്നു, സെയ്ദ് ഇബ്നു അംറിനെ ഞാൻ പറയുന്നതായിട്ട് കേട്ടിരുന്നു, രക്ഷിതാവേ, നീ സ്നേഹിക്കുന്നതായ വല്ല വ്യക്തിയെയും ഇവിടെ നിന്നെ ആരാധിക്കേണ്ട രൂപം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അണിനിറന്നിരുന്നേനെ. പക്ഷെ ആരും എന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസലാം ആരാധിച്ച നിനക്ക് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേറിയിരുന്നതായ ഒട്ടകത്തിന്റെ പേരിലെ അദ്ദേഹം അല്ലാഹുവിന് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ബൽഖാവിലേക്ക് യാത്ര ചെയ്യുന്നു. ബൽഖാവിലേക്ക് യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് ക്രിസ്ത്യാനികളുമായി കണ്ടുമുട്ടുന്നു. ക്രിസ്ത്യാനികളുമായി കണ്ടുമുട്ടിട്ട് ക്രിസ്ത്യ നേതാക്കളെ സമീപിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് വരാൻ പോകുന്നതായ നബിയെ കുറിച്ചുള്ളതായ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നു. അദ്ദേഹം മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബൽഖാവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിർത്താൻ പോവുകയാണ്. 5 മിനിറ്റ് കൊണ്ട് നിർത്തും ഇൻഷാല്ലാഹ്. ഏറ്റവും കൂടിയ അദ്ദേഹം ഈ പെൺകുട്ടികളെ കൊല്ലുന്ന ആൾക്കാരുണ്ടല്ലോ അറബികളുടെ കൂട്ടത്തിൽ, സമീപ ഗോത്രക്കാരൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, അത് കണ്ട് സഹിക്കാത്ത ആളാണ്.
ചെറിയ പെൺകുട്ടികളെ കൊല്ലപ്പെട്ട കുട്ടികളുണ്ടല്ലോ, അതുകൊണ്ട് പെണ്ണ് വേണ്ട എന്ന് വെച്ചതുകൊണ്ട് അങ്ങനെയുള്ള മൗദത്തിനോട് പരലോകത്തിൽ ചോദ്യപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സ്മരിക്കേണ്ടതുണ്ട്. എന്തിനാണ് കുട്ടികളെ നിങ്ങളെ കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കപ്പെടും. അങ്ങനെയുള്ളതായ പെൺകുട്ടികളെ കൊല്ലുന്ന അറബികളെ കണ്ടാൽ സെയ്ദുബ്നു അംറു ബ്നു നുഫൈൽ പറയും, ഇതാ പിടിച്ചോ കാശേ, കുട്ടിയെ എനിക്ക് തന്നേക്ക് കൊല്ലരുത്, ഞാൻ വളർത്തിയതിന്റെ ശേഷം പ്രായം തികഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മടക്കിത്തരാം എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ് ആരെ പറയുന്ന സെയ്ദുബ്നു അംറു ബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നു ഖത്താബിന്റെ വാപ്പ, ഖത്താബ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇളയപ്പയാണ്. ആരുടെ? സെയ്ദുബ്നു അംറു ബ്നു നുഫൈലിന്റെ. സെയ്ദുബ്നു അംറു ബ്നു നുഫൈലിന്റെ മകന്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു പരിശോധന എന്നോണം. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. ആ മകൻ സ്വർഗത്തിന്
പത്താലിൽ ഒരാളാണ്, ഓർമ്മയുണ്ടോ?
അദ്ദേഹത്തിന്റെ മകൻ ഈ സയ്ദ് ഇബ്നു അംറ് ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ സ്വർഗത്തിന് ടിക്കറ്റ് വാങ്ങിയ പത്താലിൽ ഒരാളാണ് സയ്യിദ് ഇബ്നു നിങ്ങൾ കേട്ടിട്ടില്ലേ?
അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഹദ് സയ്യിദ്, അതാണ് സയ്യിദ്. ഇയാളുടെ മകനാണ് സയ്യിദ്, സ്വർഗത്തിന് ടിക്കറ്റ് വാങ്ങിയതാണ്.
അദ്ദേഹം ഇത് ഷാമിലേക്ക് ചെല്ലുന്നു. ഷാമിൽ ചെന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനി നേതാക്കളെ സമീപിക്കുന്നു. സമീപിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഏറ്റവും പഴക്കമുള്ളതായ ക്രിസ്ത്യ നേതാവിനെ കണ്ടിട്ട് പുരോഹിതനോട് ചോദിക്കുന്നു, വരാൻ പോകുന്ന നബിയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെടുകയുണ്ടായി, നിങ്ങളുടെ നാട്ടിൽ വളരെ അടുത്ത കാലഘട്ടത്തിലാണ് ഈ പുതിയ നബി വരാൻ പോകുന്നത്. കാരണം ഈ പുതിയ നബി വരുന്നതിന് മുമ്പായിട്ട് 80 പ്രാവശ്യം ഏകദേശം അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ചാമ്പലും പരിസരത്തിലുമെന്ന് ഞങ്ങളുടെ കിതാബുകളിൽ കാണുന്നുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാ അപകടങ്ങളും ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അപകടങ്ങൾ സംഭവിച്ചാൽ, ഈ പരീക്ഷണങ്ങൾ സംഭവിച്ചാൽ തൊട്ടുണ്ടാവുന്നതായ സംഭവം ലോകത്ത് കുറേശ്ശി വംശത്തിൽ വരുന്നതായ ദൂതനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരെ? പുരോഹിതന്മാരായ അവിടെയുള്ളതായ പാദ്രിമാർ എന്നിട്ടൊരു വ്യക്തി. ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം ബൽഖാവ് നാട്ടിൽ നിന്നിട്ട് അദ്ദേഹത്തെ കാണണമെന്ന പൂതിയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. പുറപ്പെടുന്ന മധ്യേ അദ്ദേഹം വഴി മധ്യ വെച്ചിട്ട് അർബ് ലഹം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ ഒരു വിഭാഗം ശത്രുക്കൾ അദ്ദേഹത്തിന് പിടികൂടുകയും അദ്ദേഹത്തിനെ അവിടെ വെച്ചിട്ട് കൊല്ലുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നതായ യാത്രയിൽ വഴിമധ്യയായിരുന്നു ചെയ്തായിട്ട് മരിച്ചിരുന്നത്. അദ്ദേഹം പരലോകത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്ന വാർത്ത അദ്ദേഹത്തിന്റെ മകനാകുന്ന സയ്യിദുണ്ടല്ലോ, സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ റിസർവേഷൻ ചെയ്യപ്പെട്ട വ്യക്തി, അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, എന്റെ വാപ്പയുടെ സ്ഥിതി എന്താണ് പരലോകത്തിലെന്ന് ചോദിക്കുകയും എന്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കലിനെ ചോദിച്ചു ഇവിടെ റസൂലി എന്ന് ചോദിച്ചപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, അതെ, നിങ്ങളുടെ വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കലിനെ ചോദിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു കൊടുക്കട്ടെ. അദ്ദേഹം ഒരു സമുദായമാണ്.
നിന്റെ സാധുക്കളായ അടിമകളായ കാവുകളായ ഞങ്ങൾ ജീവിപ്പിച്ച നീ ബഹുമാനിച്ച ആദ്യത്തെ വീട്ടിൽ നാട്ടിൽ സ്ഥലത്ത് സമയത്ത് അർദ്ധരാത്രി സമയത്ത് നിന്റെ ദൂതരുടെ നാട്ടിൽ നിന്റെ ദൂതര അന്ത്യക്രമത്തിലുള്ള വിശുദ്ധ മദീനത്തിൽ മുനവറയിൽ വെച്ചിട്ട് ഈ സാധുക്കളുള്ള അർദ്ധരാത്രിയിൽ എന്നും നിന്റെ പ്രദർശനത്തെ പുതിയതായ കൊയ്യനെ വലുതാവണമെങ്കിൽ കളയിലിറക്കുകാരേ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും നിങ്ങൾ മാപ്പി ചെയ്ത് തന്നെ ഇറക്കുകാവേ ഞങ്ങൾക്ക് നീ മാപ്പി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അപകടത്തിൽ പെട്ടുപോകുന്ന ചിലാവേ ഞങ്ങൾ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യവും ആരോഗ്യവും ശാരീരിക സാമ്പത്തിക ശേഷിയും ഞങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ ഞങ്ങളുടെ കൂട്ടത്തോട്ട് രോഗങ്ങളുടെ രോഗത്തെ വിദ്യാസന രക്ഷിതാവേ പ്രത്യേകിച്ച് ഞങ്ങളോട് രോഗങ്ങൾ ഒക്കെ ചെയ്ത മഹാത്മാക്കളുടെ രോഗത്തെയും സുഖപ്പെടുത്തണേനാഥ അവർക്ക് ഞങ്ങളുടെ മെമ്പർമാരുണ്ടാവട്ടെ അല്ലാത്തവരുണ്ടാവട്ടെ ആരെല്ലാം നാട്ടിലേക്ക് പോയിട്ടുണ്ടോ അവർക്ക് ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹത്തെ നീ നിറവേറ്റി കൊടുക്കണേനാഥ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വരാനുള്ള ഭാഗ്യം നൽകിയതുപോലെ മറ്റുള്ളതായ മുസ്ലിങ്ങൾക്ക് നല്ലതായ ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് നൽകണേ രക്ഷിതാവേ നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി ജനിച്ചവർക്ക് ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷഹീദായി മരിച്ച് ഞങ്ങളുടെ നേതാവായ നബിഗിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് കൗസർ കുടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണേനാഥ ഞങ്ങളുടെ മാതാപിതാക്കൾ ജ്യേഷ്ഠാന്യന്മാർ തങ്ങന്മാർ ഭാര്യമാർ ഭർത്താക്കന്മാർ ജാഗുണ്ട് ഒട്ടീരി മഹതി മഹാത്മാക്കൾ എല്ലാവർക്കും അനുഗ്രഹിക്കണേനാഥ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ വിശുദ്ധ ഭൂമിയുടെ ബഹുമതിയെയും ബഹുമാനത്തെയും പരിഗണിച്ചുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിൽ വല്ല വീഴ്ചയും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലെന്ന രക്ഷിതാവേ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല രക്ഷിതാവേ ഞങ്ങൾക്ക് മാഫി ചെയ്യണേ രക്ഷിതാവേ മോമിനീങ്ങളായിട്ട് ജീവിച്ച് ഈ സഹായത്തിലും ജെല്ലിയും കൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ അവരുള്ളതായ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിതാവേ ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാഫി ചെയ്തിരിക്കുകയും ഞങ്ങളുടെ പകർന്ന് സ്വർഗത്തോക്കാക്കി മാറ്റുകയും ചെയ്യണേ രക്ഷിതാവേ ഞങ്ങൾ നിന്നിട്ട് മരിച്ചവരുണ്ടെങ്കിൽ അവരുടെ പകർന്നെയും സ്വർഗത്തോക്കാക്കി മാറ്റണേ രക്ഷിതാവേ കടമുള്ളവരുടെ കടത്തെ വീട്ടുന്ന രക്ഷിതാവേ രോഗമുള്ളവരുടെ രോഗത്തെ മാറ്റണ രക്ഷിതാവേ മക്കളില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങൾ ഞങ്ങളെ നൽകണ രക്ഷിതാവേ ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സാലിഹ്യങ്ങളാക്കി മാറ്റണേ രക്ഷിതാവേ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم
بسم الله الرحمن الرحيم